ഓൾ നേഷൻസ് ഗോസ്പൽ പ്രസാധകരാൽ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. ഒരു മാൻ തണുത്ത ജലപ്രവാഹത്തിനായി കൊതിക്കുന്നതുപോലെ ദൈവമേ ഞാൻ നിനക്കായി കൊതിക്കുന്നു. ജീവനുള്ള ദൈവമേ നിനക്കായി ഞാൻ ദാഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 42 വാക്യം 1-2 വരെ. സങ്കീർത്തനക്കാരന്റെ ഈ വാക്കുകൾ എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചു. ആത്മാവ് ശരീരം. നമ്മുടെ ശരീരം ഭക്ഷണപാനീയങ്ങൾക്കായി വിശക്കുന്നതുപോലെ ജീവനുള്ള ദൈവമായ ദൈവത്തിനായി നമ്മുടെ ആത്മാവ് ദാഹിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുകയോ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മൾ മരിക്കും. അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണമോ പാനീയമോ നൽകിയാൽ നമുക്ക് അസുഖം വരും. നമ്മുടെ ആത്മാവിനും ഇത് ബാധകമാണ്. കാരണം മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ദൈവം സംസാരിക്കുന്ന ഓരോ വാക്കും ആവശ്യമാണ്. മത്തായി 4:4 ഞാൻ ജീവന്റെ അപ്പമാകുന്നു, യേശു അവരോട് പറഞ്ഞു. എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. ദൈവം തരുന്ന അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന ലോകത്തിന് ജീവൻ നൽകുന്നവനാണ്. യോഹന്നാൻ 6:33-35 വരെ. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നു ഇറങ്ങിവന്ന ജീവനുള്ള അപ്പമാകുന്നു. ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:47-48, 51 വരെ. ശമരിയയിലെ സ്ത്രീയോട് യേശു പറഞ്ഞത്, ദൈവം നൽകുന്നതെന്തെന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൾ അവനോട് ചോദിക്കുമെന്നും അവൻ അവൾക്ക് ജീവദായകമായ വെള്ളം കുടിക്കാൻ നൽകുമെന്നും. താൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഇനി ഒരിക്കലും ദാഹിക്കില്ലെന്നും അവൻ അവളോട് പറഞ്ഞു. അവൻ നൽകുന്ന വെള്ളം അവളിൽ ഒരു നീരുറവയായി മാറും. അത് അവൾക്ക് ജീവദായകമായ വെള്ളം നൽകുകയും അവൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യും. യോഹന്നാൻ 14:10-14 വരെ. മനുഷ്യനായിത്തീരുകയും നമ്മുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്ത ദൈവവചനമായ യേശുവാണ് തൃപ്തിപ്പെടുത്തുന്ന ഒരേയൊരു ജീവനുള്ള അപ്പവും നമ്മുടെ ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കാൻ ജീവജലം നൽകുന്നതും. ഈ ലോകത്തിലെ മറ്റൊന്നിനും നിത്യജീവൻ നൽകാനും നമ്മെ തൃപ്തിപ്പെടുത്താനും കഴിയില്ല. പണം, സുഖം, സ്ത്രീകൾ, പുരുഷന്മാർ, പ്രശസ്തി, ബഹുമാനം, മദ്യപാനം, നൃത്തം, പുകയില, മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ അനശ്വരമായ ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. യേശു പറഞ്ഞ ധനികന് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ നരകത്തിൽ പോയപ്പോൾ അവന് നിത്യദാഹം അനുഭവപ്പെട്ടു. ലാസറിന് തന്റെ വിരൽ വെള്ളത്തിൽ മുക്കി കത്തുന്ന നാവിൽ വയ്ക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം അവൻ അഗ്നിജ്വാലയിൽ പീഡിപ്പിക്കപ്പെട്ടു. നിത്യനരകം. എന്നാൽ ലാസറിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ലൂക്കോസ് 16:19-31 വരെ. ഓ എന്റെ സുഹൃത്തെ, ഈ ലോകത്തിലെ ശൂന്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ആത്മാവിനെ പോറ്റാൻ ശ്രമിക്കുന്നത് നിർത്തുക. അവർ നിങ്ങളെ വഞ്ചിക്കുന്നു. അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായി നടിക്കുകയും നിങ്ങളെ എന്നത്തേക്കാളും കൂടുതൽ വിശപ്പും ദാഹവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് പട്ടിണി കിടക്കുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കാണുകയും പട്ടിണി കിടന്നുറങ്ങുകയും ചെയ്യുന്നതുപോലെ. അല്ലെങ്കിൽ ദാഹം കൊണ്ട് മരിക്കുന്ന ഒരു മനുഷ്യനെപ്പോലെ താൻ കുടിക്കുന്നതായി സ്വപ്നം കാണുകയും തൊണ്ട വരണ്ടുണങ്ങുകയും ചെയ്യുന്നതുപോലെ. യെശയ്യാവ് 29:8 നിങ്ങളുടെ ആത്മാവിന് ജീവന്റെ അപ്പം നൽകുകയും ജീവജലം നൽകുകയും ചെയ്തില്ലെങ്കിൽ അത് മരിക്കും. പാപത്തിന്റെ സുഖം ആത്മാവിന് ഭക്ഷണമല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചു മനുഷ്യനെ ജീവനുള്ള ആത്മാവാക്കി. നമ്മുടെ ആത്മാക്കളുടെ ദാഹവും തൃപ്തിപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ ആത്മാക്കൾ സംതൃപ്തിക്കായി ജീവിക്കുന്ന ദൈവമായ ദൈവത്തോട് നിലവിളിക്കുന്നു. നമ്മുടെ ആത്മാക്കളെ സംതൃപ്തി കണ്ടെത്താൻ നാം അനുവദിച്ചില്ലെങ്കിൽ നരകത്തിലെ ഒരിക്കലും മരിക്കാത്ത അഗ്നിജ്വാലകളിൽ നാം മരിക്കുകയും നിത്യദാഹവും വിശപ്പും അനുഭവിക്കുകയും ചെയ്യും. ജീവനുള്ള അപ്പം കൊണ്ട് നമ്മുടെ ആത്മാക്കളെ പോഷിപ്പിക്കാനും ദാഹിക്കുന്ന ആത്മാക്കളെ ജീവജലം കൊണ്ട് തൃപ്തിപ്പെടുത്താനുമാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. നിങ്ങൾ പ്രകൃതിദത്തമായ അപ്പം ഭക്ഷിക്കുകയും അത് ശരീരത്തിലേക്ക് എടുക്കുകയും ചെയ്യുന്നതുപോലെ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്ത് നിങ്ങളുടെ ഉള്ളിൽ ജീവന്റെ ഉറവയാകാനും നിങ്ങളെ പ്രബുദ്ധരാക്കാനും ശക്തിപ്പെടുത്താനും നയിക്കാനും യേശു ഈ ലോകത്തിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിൽ കുടിക്കുക. നിങ്ങൾ എല്ലാ സത്യത്തിലേക്കും. യേശു പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. കാരണം എന്റെ മാംസമാണ് യഥാർത്ഥ ആഹാരം, എന്റെ രക്തം യഥാർത്ഥ പാനീയം. എന്റെ മാംസം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ എന്റെ രക്തം എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന അപ്പം. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:54-58 വരെ. നമ്മുടെ ആത്മാവിന്റെ വിശപ്പ് പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദാനമായ യേശുവിനെ ഇപ്പോൾ സ്വീകരിക്കുക. സ്വർഗത്തിലേക്കുള്ള ആദ്യപടി. സ്വർഗത്തിലേക്കുള്ള ഒരു ഉറപ്പായ വഴി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നമുക്കായി ഒരുക്കിയ വഴിയിലൂടെ നാം സഞ്ചരിക്കണം. സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഗോവണിക്ക് നിരവധി പടികളുണ്ട്. ദൈവത്തിലേക്കുള്ള ആദ്യപടി പാപത്തിൽ നിന്നുള്ള പശ്ചാത്താപം ആണ്. യോഹന്നാൻ സ്നാപകൻ പഠിപ്പിക്കുകയും പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക, കാരണം സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു. മത്തായി 3:1-2 വരെ. അപ്പോസ്തലന്മാർ ജനങ്ങളോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം, അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. പ്രവൃത്തികൾ 2:38. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഈ തിന്മയെക്കുറിച്ച് അനുതപിക്കുക, അവൻ നിങ്ങളോട് ക്ഷമിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആളുകൾ തന്നെ അറിയാത്ത സമയങ്ങളെ ദൈവം അവഗണിച്ചു, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള എല്ലാവരോടും അവരുടെ ദുഷിച്ച വഴികളിൽ നിന്ന് പിന്തിരിയാൻ അവൻ കൽപ്പിക്കുന്നു. പ്രവൃത്തികൾ 3:19, 8:22, 17:30. പിന്തിരിയപ്പെട്ട സഭകളോട് സഭയുടെ തലവനായ യേശു പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം വീണുവെന്ന് ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക. നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഉടൻ നിങ്ങളുടെ അടുക്കൽ വന്ന് പുറത്തുവരുന്ന വാളുമായി നിങ്ങളോട് പോരാടും. ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതിനാൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. വെളിപാട് 2:5-16. മാനസാന്തരപ്പെടുക എന്നതിനർത്ഥം നിങ്ങളുടെ പഴയ ജീവിതത്തോട് പുറന്തിരിഞ്ഞ യേശുവിനെ അനുഗമിക്കുകയും ദൈവഹിതം ചെയ്യുകയും ചെയ്യുക എന്നതാണ്. പ്രവൃത്തികൾ 11:21-14:15. പശ്ചാത്താപം എല്ലാ പാപികളെയും അവിശ്വാസികളെയും അതുപോലെ നാമത്തിൽ മാത്രം ക്രിസ്ത്യാനികളും പാപത്തിൽ ജീവിക്കുന്നവരും ആത്മീയമായി മരിച്ചവരുമായ എല്ലാവരെയും ബാധിക്കുന്നു. അവർ തങ്ങളുടെ പാപങ്ങളിൽ പശ്ചാത്തപിക്കട്ടെ. പശ്ചാത്താപം ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വിഗ്രഹങ്ങൾ, മന്ത്രവാദം, മദ്യപാനം, ലൈംഗിക അധാർമികത, മോഷണം, കള്ളം പറയൽ, ദുരാചാരങ്ങൾ എന്നിവ ഉപേക്ഷിക്കാനും ഇടയാക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ തിന്മകളിൽ നിന്നും പിന്തിരിയുക. നിങ്ങളുടെ പാപം നിങ്ങളെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. യെഹെസ്കേൽ 18:30-32. മാനസാന്തരം പൂർണമായ രക്ഷയിലേക്കുള്ള കവാടമാണ്. മത്തായി 3:2. പ്രവൃത്തികൾ 2:37-38. പശ്ചാത്താപം നാം ചെയ്ത പാപങ്ങളുടെ യഥാർത്ഥ ദുഃഖമാണ്. മത്തായി 26:75. 2 കൊരിന്ത്യർ 7:10. പശ്ചാത്താപം പാപത്തിൽ നിന്ന് തിരിയാനുള്ളതാണ്. ലൂക്കോസ് 15:18. പശ്ചാത്താപം നിങ്ങളുടെ പാപം ഏറ്റുപറയുകയും മറച്ചുവെക്കാതിരിക്കുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 1:9. സദൃശവാക്യങ്ങൾ 28:13. പശ്ചാത്താപം ദൈവത്തിന് പൂർണമായി കീഴടങ്ങലാണ്. ലൂക്കോസ് 9:62. പശ്ചാത്താപം നിങ്ങൾ ചെയ്ത തെറ്റ് ശരിയാക്കുക എന്നതാണ്. ലൂക്കോസ് 19:8. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അനുദപിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 16:8. പശ്ചാത്തപിച്ച ചിലർ ദാവീദ് രാജാവ് അനുദപിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. സങ്കീർത്തനങ്ങൾ 51:1-12. ദാനിയേൽ തന്റെ ജനത്തിനു വേണ്ടി അനുദപിച്ചു, ദൈവം അവനെ കേട്ടു. ദാനിയേൽ 9:3-19. നിനവയിലെ രാജാവും ജനങ്ങളും അനുദപിക്കുകയും നഗരം മുഴുവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. യോനാ 3:5-10. നഷ്ടപ്പെട്ട മകൻ പശ്ചാത്തപിക്കുകയും പിതാവ് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ലൂക്കോസ് 15:21. പത്രോസ് അപ്പോസ്തലൻ അനുദപിക്കുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്തു. മത്തായി 26:75. ശൗൽ പശ്ചാത്തപിച്ചു, പൗലോസ് ശക്തനായ അപ്പോസ്തലനായി. പ്രവൃത്തികൾ 9:1-22. തെറ്റായ മാനസാന്തരം. ചില ആളുകൾ പശ്ചാത്തപിക്കുന്നു, പക്ഷേ അവരുടെ പശ്ചാത്താപം യഥാർത്ഥമല്ല. ആദം ഹവ്വയെ കുറ്റപ്പെടുത്തി, ഹവ്വ അവരുടെ പാപങ്ങൾക്ക് പാമ്പിനെ കുറ്റപ്പെടുത്തി. ദൈവത്തിന്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഫറവോൻ രാജാവ് അനുദപിച്ചു, എന്നാൽ അവന്റെ മാനസാന്തരം യഥാർത്ഥമായിരുന്നില്ല. പുറപ്പാട് 9:27-10:16. ബിലിയാം പ്രവാചകൻ പശ്ചാത്തപിച്ചു, പക്ഷേ തെറ്റായ വഴിയിൽ തുടർന്നു. സംഖ്യകൾ 22:34. ശൗൽ രാജാവ് അനുദപിച്ചു, എന്നാൽ അതേസമയം ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിച്ചു, തന്റെ പാപത്തിൽ യഥാർത്ഥ ദുഃഖം കാണിച്ചില്ല. 1 സാമുവൽ 15:30. യൂദാസ് ഈസ്കാരിയോത്ത് തെറ്റായ രീതിയിൽ അനുദപിച്ചു. താൻ ഒട്ടിക്കൊടുത്ത യേശുവിന്റെ അടുക്കൽ പോകുന്നതിനുപകരം കപട പുരോഹിതന്മാരുടെ മുമ്പാകെ തന്റെ പാപം ഏറ്റുപറഞ്ഞു. മത്തായി 27:3-4. നാം അനുദപിക്കുകയും നമ്മുടെ പാപങ്ങൾ ആരോട് പാപം ചെയ്തിരിക്കുന്നുവോ അവനോട് ഏറ്റുപറയുകയും വേണം. നഷ്ടപ്പെട്ട മകൻ യഥാർത്ഥ പശ്ചാത്താപം കാണിച്ചു. അവൻ എഴുന്നേറ്റു പന്നികളെയും യജമാനനെയും വിട്ടു നേരെ തന്റെ പിതാവിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, അച്ഛാ, ഞാൻ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്നു വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ലൂക്കോസ് 15:11-24. ആരെയും കുറ്റപ്പെടുത്തിയില്ല, തന്നെയല്ലാതെ അച്ഛന്റെ നന്മയിലും സ്നേഹത്തിലും വിശ്വാസമുണ്ടായിരുന്നു. യഥാർത്ഥ പശ്ചാത്താപം, യഥാർത്ഥ മാനസാന്തരം അതിന്റെ ഫലങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും അറിയപ്പെടുന്നു. ഒരു പാപി യഥാർത്ഥത്തിൽ തന്റെ പാപങ്ങൾ ഉപേക്ഷിക്കുകയും തന്റെ പാപപൂർണമായ വഴികളിൽ യഥാർത്ഥ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിന്റെ ഫലങ്ങളും പ്രവൃത്തികളും സ്വയം പ്രകടമാകുന്നു. കള്ളൻ താൻ മോഷ്ടിച്ചവ സാധ്യമാകുന്നിടത്ത് യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ നൽകും. മദ്യപൻ തന്റെ ബിയറും ബ്രാണ്ടിയും ഇല്ലാതാക്കും. വിഗ്രഹങ്ങളിലും മന്ത്രവാദത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ വിഗ്രഹങ്ങളും ചാരുതകളും ദഹിപ്പിക്കും. അവിശ്വസ്തനായ ഭർത്താവോ ഭാര്യയോ അവന്റെ അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ ശരിയായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും എല്ലാ പാപകരമായ ബന്ധങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്യും. പ്രധാന നികുതി പിരിവുകാരൻ സക്കായി യേശുവിനെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ച് പറഞ്ഞു, ശ്രദ്ധിക്കൂ സർ, ഞാൻ എന്റെ വസ്തുവകകളുടെ പകുതി ദരിദ്രർക്ക് നൽകും. ഞാൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നാലിരട്ടി തിരികെ നൽകും. ലൂക്കോസ് 19:8. ദൈവസന്നിധിയിൽ അനുദപിച്ച ശേഷം മോഷ്ടിച്ചതോ തെറ്റായി നേടിയതോ ആയ എല്ലാ വസ്തുക്കളും ശരിയായ ഉടമയ്ക്ക് തിരികെ നൽകിയ നൂറുകണക്കിന് പാപികളെക്കുറിച്ച് എഴുത്തുകാരന് അറിയാം. പണം, വസ്ത്രങ്ങൾ, ഫർണിച്ചറുകൾ, ഉപകരണങ്ങൾ, ആടുകൾ, കോഴികൾ, കാളകൾ, കത്തികൾ, പുകയില കാർഡുകൾ, മന്ത്രങ്ങൾ, മരുന്നുകൾ, പകിടകൾ, മന്ത്രവാദിനികളുടെ അസ്ഥികൾ, റിവോൾവറുകൾ മുതലായവ ഉപേക്ഷിച്ചു. പലരും തങ്ങൾ തെറ്റ് ചെയ്തവരോട് ക്ഷമ ചോദിക്കുകയും സമാധാനം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ചെയ്തതിലൂടെ മോഷ്ടിച്ച സാധനങ്ങളുടെ ഉടമസ്ഥരിൽ പലരും പശ്ചാത്തതാപവും രക്ഷയും കണ്ടെത്തി. കാലതാമസം വരുത്തരുത്. ഇപ്പോൾ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ മാനസാന്തരത്തോടെ നിങ്ങളുടെ ഹൃദയം പകരുക. അവന്റെ വാഗ്ദാനമനുസരിച്ച് അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾക്ക് സമാധാനവും നിത്യജീവനും നൽകുകയും ചെയ്യും. കാപട്യം. കാപട്യമെന്നത് ഒരു വ്യാജമതമാണ്. നമ്മുടെ മതത്തിന്റെ ബാഹ്യരൂപം മുറുകെ പിടിക്കുന്നു, എന്നാൽ അതിന്റെ യഥാർത്ഥ ശക്തിയെ നിരാകരിക്കുന്നു. കപടനാട്യക്കാരൻ, താൻ അല്ലാത്തതായി നടിക്കുന്ന, തെറ്റായ മുന്നണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 2 തിമോത്തി 3:5, മത്തായി 23:13-14. അവൻ ഒരു വിശുദ്ധ വ്യക്തിയാണെന്ന് നടിക്കുന്നു, പക്ഷേ രഹസ്യ പാപത്തിൽ ജീവിക്കുന്നു. മനുഷ്യർ കാണപ്പെടാനും മനുഷ്യന്റെ പ്രശംസ നേടാനും അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. തന്റെ നിരവധി പാപങ്ങൾ മറക്കാൻ അവൻ മതത്തിന്റെ മേലങ്കി ധരിക്കുന്നു. കപടനാട്യക്കാരെ യേശു ഉപമിച്ചത് വെള്ള തേച്ച കല്ലറകളോടാണ്. അവ വൃത്തിയുള്ളതും പുറത്ത് വെളുത്തതും എന്നാൽ ഉള്ളിൽ ദ്രവിച്ചതുമാണ്. ഒരു കപടനാട്യക്കാരൻ ആന്തരിക ശുദ്ധിയേക്കാൾ പരിശുദ്ധിയുടെ ബാഹ്യരൂപത്തെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒരു കപടനാട്യക്കാരൻ കഷ്ടതകളിലും രോഗങ്ങളിലും ആപത്തുകളിലും അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ അവന്റെ കഷ്ടതയിൽ ദൈവം അവനെ സഹായിച്ചപ്പോൾ അവന് ദൈവത്തോട് സ്നേഹമില്ല. പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നില്ല. ഈജിപ്തിൽ ബാധകൾ വന്നപ്പോൾ തന്റെ പാപവും തന്റെ ജനതയുടെ പാപവും ഏറ്റുപറഞ്ഞ് മോശയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഫറവോനെ പോലെയാണ് അവൻ. എന്നാൽ ബാധകൾ അവസാനിച്ചയുടനെ അവനും അവന്റെ ജനവും ഹൃദയം കഠിനമാക്കി. പുറപ്പാട് 9:27-34, 10:16-20. കപടവിശ്വാസി ചെറിയ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കഠിനമായി വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു. അതേസമയം അവൻ തന്നെ വലിയ തെറ്റുകൾക്ക് കുറ്റക്കാരനാണ്. അയാൾക്ക് തന്റെ സഹോദരന്റെ കണ്ണിലെ കരട് പെട്ടെന്ന് കണ്ടുപിടിക്കാനോ കാണാനോ കഴിയും, പക്ഷേ സ്വന്തം കണ്ണിലെ പലക കാണാൻ കഴിയില്ല. മത്തായി 7:5. ബാഹ്യമായ പള്ളി ചടങ്ങുകളോടും പാരമ്പര്യങ്ങൾ പാലിക്കുന്നതിനോടും അയാൾക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തെ ആത്മീയമായി ആരാധിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മത്തായി 15:2-7. കപടനാട്യക്കാരൻ പരസ്യമായി ദീർഘനേരം പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷേ വീട്ടിൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. കാപട്യത്തിന്റെ പാപം ചികിത്സിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അത് വളരെ സമർത്ഥമായി മതപരമായ പ്രവർത്തനങ്ങളുടെ വിവിധ വസ്ത്രങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. പുറമേ നിന്നുള്ളവരും വിജാതീയരും ക്രിസ്ത്യൻ മതത്തെ വെറുക്കാനും ഇത് കാരണമാകുന്നു. ദൈവം കാപട്യത്തെ പൂർണ്ണഹൃദയത്തോടെ വെറുക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, ദൈവത്തിന്റെ ന്യായവിധി എന്നേക്കും കത്തുന്ന തീ പോലെയാണ്. നമ്മിൽ ആർക്കെങ്കിലും ഒരു തീയെ അതിജീവിക്കാൻ കഴിയുമോ? നിങ്ങൾ ശരിയായത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. ദരിദ്രരെ വഞ്ചിക്കാൻ നിങ്ങളുടെ ശക്തി ഉപയോഗിക്കരുത്. കൈക്കൂലി വാങ്ങരുത്. കൊലപാതകം ചെയ്യാനോ മറ്റ് തിന്മകൾ ചെയ്യാനോ പദ്ധതിയിടുന്നവരുമായി ചേരരുത്. യെശയ്യാവ് 33:14-15. ക്രിസ്തുവിന്റെ ദിവസം അത് തുറന്നുകാട്ടുമ്പോൾ ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിയുടെ ഗുണനിലവാരം കാണപ്പെടും. ആ ദിവസം അഗ്നി എല്ലാവരുടെയും പ്രവൃത്തി വെളിപ്പെടുത്തും. അഗ്നി അതിനെ പരീക്ഷിക്കുകയും അതിന്റെ യഥാർത്ഥ ഗുണം കാണിക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 3:13. യേശു പറഞ്ഞു, ഫരിസേയരുടെ പുളിച്ച മാംസം സൂക്ഷിക്കുവിൻ, അവരുടെ കാപട്യത്തെ ഞാൻ അർത്ഥമാക്കുന്നു. മൂടിവെച്ചിരിക്കുന്നതെല്ലാം വെളിപ്പെടും, എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടും. ലൂക്കോസ് 12:1-2. മത്തായിയുടെ 23 മുഴുവനും കാപട്യത്തിന്റെ പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് എഴുതിയത്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കാപട്യം നിമിത്തം യേശു അവരെ ശകാരിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തു. അവൻ അവരെ പാമ്പുകളെന്നും പാമ്പുകളുടെ മക്കളെന്നും വിളിച്ചു പറഞ്ഞു, നിയമജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് എത്ര ഭയങ്കരം. കപടനാട്യക്കാരെ, നിങ്ങൾ നിങ്ങളുടെ പാനപാത്രത്തിന്റെയും തളികയുടെയും പുറം വൃത്തിയാക്കുന്നു, സ്വാർത്ഥത. അന്ധനായ പരീശനെ, ആദ്യം പാനപാത്രത്തിനുള്ളിലുള്ളത് വൃത്തിയാക്കുക, അപ്പോൾ പുറത്തും ശുദ്ധമാകും. കപടനാട്യക്കാരായ നിയമജ്ഞരെ, പരീശന്മാരെ, നിങ്ങൾക്ക് എത്ര ഭയാനകമാണ്! നിങ്ങൾ വെള്ള തേച്ച കല്ലറകൾ പോലെയാണ്. അവ പുറത്ത് നന്നായി കാണപ്പെടും, എന്നാൽ ഉള്ളിൽ അസ്ഥികളും ജീർണിച്ച ശവങ്ങളും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പുറത്ത് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, എല്ലാവർക്കും നല്ലത്, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കാപട്യവും പാപങ്ങളും നിറഞ്ഞിരിക്കുന്നു. മത്തായി 23:25-28 വരെ. അവസാന നാളുകളിൽ ആളുകൾ സത്യത്തിൽ നിന്ന് അകന്നുപോകും. വഞ്ചനാപരമായ നുണകൾ പ്രചരിപ്പിക്കുന്ന ഭൂതങ്ങളുടെ ഉപദേശങ്ങളും അവരുടെ മനസ്സാക്ഷിയും ചൂടുള്ള ഇരുമ്പുകൊണ്ട് കത്തിച്ചതുപോലെ പരത്തുകയും ചെയ്യും. 1 തിമോത്തി 4:1-2 വരെ. അവർ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. വിടുതൽ. കാപട്യത്തിന്റെ ഈ മാരക വിഷത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം ലഭിക്കും? കാപട്യത്തിന്റെ ആത്മാവ് നമ്മെ പിടികൂടിയേക്കാവുന്നിടത്ത് നമ്മെ ബോധ്യപ്പെടുത്താൻ അവന്റെ ആത്മാവിലൂടെയും അവന്റെ വചനത്തിലൂടെയും ദൈവത്തെ അനുവദിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. യഥാർത്ഥ മാനസാന്തരവും ദൈവമുമ്പാകെയുള്ള പൂർണമായ ഏറ്റുപറച്ചിലും ആവശ്യമുള്ളിടത്ത് മനുഷ്യന്റെ മുമ്പാകെ ഈ വലിയതും ആഴത്തിൽ വേരൂന്നിയതുമായ പാപത്തിൽ നിന്നുള്ള വിടുതലിന്റെ തുടക്കമാണ്. ദൈവത്തിന്റെ എല്ലാം കാണുന്ന കണ്ണിന് എല്ലാ പാപങ്ങളും കാണാൻ കഴിയുമെന്ന് നാം പൂർണമായി മനസ്സിലാക്കും. നമുക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞേക്കാം, സ്വയം വഞ്ചിച്ചേക്കാം, പക്ഷേ നമുക്ക് ഒരിക്കലും ദൈവത്തെ വഞ്ചിക്കാൻ കഴിയില്ല. ഹൃദയത്തിന്റെ ചിന്തകളും ഉദ്ദേശ്യങ്ങളും അവൻ അറിയുന്നു. രഹസ്യത്തിൽ സംസാരിക്കുന്നത് അവന്റെ ചെവിക്ക് കേൾക്കാനാകും. നമ്മുടെ ഓരോ ചിന്തയും സ്വർഗത്തിൽ അറിയപ്പെടുമെന്ന് നാം ഓർക്കണം. ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. മൂടിവെച്ചിരിക്കുന്നതെല്ലാം വെളിപ്പെടും, എല്ലാ രഹസ്യവും വെളിപ്പെടുത്തും. ലൂക്കോസ് 12:2. കപടഭക്തിക്കാരന്റെ പ്രതീക്ഷ നശിക്കും, കാരണം ഒരു കപടഭക്തൻ അവന്റെ മുമ്പിൽ നിൽക്കുകയില്ല. ദൈവം അവന്റെ പ്രാണനെ എടുത്തുകളയുമ്പോൾ കപടനാട്യക്കാരന്റെ പ്രതീക്ഷ എന്താണ്? കഷ്ടതകൾ വരുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുമോ? ദൈവത്തിന്റെ ത്യാഗങ്ങൾ ഒരു എളിമയുള്ള ആത്മാവാണ്. എന്റെ ത്യാഗം വിനീതമായ ആത്മാവാണ് ദൈവമേ. താഴ്മയുള്ളതും അനുതപിക്കുന്നതുമായ ഹൃദയത്തെ നിങ്ങൾ നിരസിക്കുകയില്ല. 51:17. അതിനാൽ നിങ്ങൾക്ക് എളിമയുള്ള മാനസാന്തരത്തിലൂടെയും ദൈവത്തോടുള്ള ഏറ്റുപറച്ചിലൂടെയും വിടുതൽ കണ്ടെത്താനും കാപട്യത്തിന്റെ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ മാനസാന്തരത്തിന്റെയും ആത്മാവിന്റെയും ഫലങ്ങൾ കാണുന്ന ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയും. വവ്വാലാകരുത്. ഒരു വവ്വാലിനെ ഒരു പക്ഷിയെപ്പോലെ തോന്നുന്നു, എന്നിട്ടും അത് ഒരു പക്ഷിയല്ല. ഇത് ഒരു എലിയെ പോലെയാണ്, പക്ഷേ അത് ഒരു എലിയല്ല. അത് പക്ഷിയോ എലിയോ അല്ല. അത് വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നു. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന അനേകം ആളുകളുടെ ചിത്രമാണിത്. ബാക്കി ആഴ്ചയിൽ അവർ പാപത്തിന്റെ ജീവിതം നയിക്കുന്നു. ഒരു ദിവസം അവർ ക്രിസ്ത്യാനികളായി നടിക്കുന്നു, അടുത്ത ദിവസം അവർ ലോകത്തിന്റെ പാപിയെപ്പോലെയും അവിശ്വാസിയെപ്പോലെയുമാണ്. അവർ ക്രിസ്ത്യാനികളായി കാണപ്പെടുന്നു, പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവർ ഇപ്പോഴും പഴയ വിജാതീയ വിഗ്രഹങ്ങളെ മുറുകെ പിടിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവമായ പിശാചിനോട് യോജിക്കുന്നു, എല്ലാത്തരം പാപങ്ങളും ചെയ്യുന്നു. അവർ ദൈവത്തെയും സാത്താനെയും സേവിക്കാൻ ശ്രമിക്കുന്നു. അവർ വവ്വാലിനെ പോലെയാണ്, ഒന്നോ മറ്റൊന്നോ അല്ല. അവർക്ക് വെളിച്ചത്തേക്കാൾ ഇരുട്ടാണ് ഇഷ്ടം. വവ്വാലാകരുത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക. നിങ്ങൾ ഒന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞു, എന്നാൽ നിങ്ങൾ ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ ഞാൻ നിങ്ങളെ എന്റെ വായിൽ നിന്ന് തുപ്പാൻ പോകുന്നു. വെളിപാട് 3:15-16 വരെ.